ദൈവത്തിന്റെ ഔന്നത്യത്തെ, മഹത്വത്തെ, ശ്രേഷ്ഠതയെ വളരെയേറെ വർണ്ണിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് യെശയ്യാപ്രവചനം. 40-ാം അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. 41-ാം അധ്യായത്തിലും 40-ാം അധ്യായത്തിലെ പ്രധാന ചിന്തയായ ദൈവത്തിന്റെ ഔന്നത്യം നാം കാണുന്നു. ഇവിടുത്തെ ഊന്നൽ ദൈവത്തെ സൃഷ്ടാവായി കാണിക്കുന്നതിലുപരി അവന് മനുഷ്യനോടുള്ള ഇടപെടലാകുന്നു. ദൈവത്തിന്റെ വലിമ സൃഷ്ടിയിലും മനുഷ്യ ചരിത്രത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദുർഗ്രാഹ്യമായ ചില കാര്യങ്ങൾ കൂടി ഈ അധ്യായത്തിലുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രവചനത്തിന്റെ ഒരു ചെറിയ രൂപരേഖ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാം. എന്നാൽ ഇവിടുത്തെ ചിന്ത അപകടങ്ങളും കണികളുമുള്ള ഈ ലോകത്തിലൂടെ ദൈവം തനിക്ക് സ്വന്തമായവരെ സംരക്ഷിച്ച് വഴി നടത്തും എന്നത്രേ. അതുകൊണ്ട് ഇവിടെ ദൈവപൈതലിന് സമാധാനമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. 41-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനിപ്പോൾ വായിക്കാം. യെശയ്യാപ്രവചനം 41-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമല്ലോ. 1-ാം വാക്യം നോക്കിക്കാട്ടെ. ദ്വീപുകളെ എന്റെ മുൻപിൽ മിണ്ടാതെ ഇരിപ്പിൻ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ, നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ലോകത്തിലെ സകല വ്യക്തികളും ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ന്യായവിധി വരുവാൻ പോകുന്നത് വെളിച്ചവും ഇരുളും തമ്മിലും, ദൈവവും സാത്താനും തമ്മിലും, വിശ്വാസവും അവിശ്വാസവും തമ്മിലുമാണ്. താൻ വാഗ്ദാനം ചെയ്യുന്ന രക്ഷ അംഗീകരിക്കുവാനായി തങ്കലേക്ക് തിരിയുവാൻ ദൈവം വ്യക്തികളെ ഇപ്പോൾ വിളിക്കുകയാണ്. ദൈവം സൗഹാർദ്ദമുള്ളവനാണ്. അവിടുന്ന് താങ്കളിൽ നിന്നൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. താൻ വാഗ്ദാനം ചെയ്യുന്ന കൃപയും രക്ഷയും അംഗീകരിക്കുവാൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. 2-ാം വാക്യം നോക്കിക്കുക. 41-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിനടുത്ത് വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയതാർ? അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു. കിഴക്കു നിന്നുള്ള നീതിമാനായ മനുഷ്യൻ, ഇത് ശക്തമായ ഒരു അവതരണമാകുന്നു. കോരശിനെ കുറിച്ച് പരോക്ഷമായി പറയുന്നതാണിത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോരശിന്റെ പേര് പറഞ്ഞ് പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ അതല്ല. ഇവിടെ നമ്മുടെ മലയാളത്തിലെ തർജ്ജമയാണ് കുറെ കൂടെ ശരി. നീതി എന്നുള്ള പദം ഗുണത്തെ കാണിക്കുന്നതാണ്. തന്റെ മടങ്ങി വരവിൽ ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുന്നതായ നീതിയോടുകൂടിയ ഭരണത്തിന്റെ ഒരു സൂചനയാകും ഇത്. ഈ ചിന്ത ഈ ഭാഗത്ത് ഉയർന്നു വരുന്നതായി നാം കാണുന്നു. 6-ാം വാക്യം നോക്കിക്കാട്ട്. 41-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവർ അന്യോന്യം സഹായിച്ചു, ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. ദൈവം തെറ്റ് തിരുത്തുവാനും അനീതി നീക്കുവാനും വരുന്നതിനാൽ ദൈവത്തോട് ശരിയായ ബന്ധത്തിലുള്ള വ്യക്തികൾക്ക് ധൈര്യമായിരിക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ചെറിയ മനുഷ്യന് ആശയ്ക്ക് വഴിയുണ്ടെന്ന് ചുരുക്കം. ഭാവിയെ ഓർത്ത് അവൻ ഭാരപ്പെടേണ്ടതില്ല. ഇനിയും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വിഗ്രഹാരാധനയുടെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. ഞാൻ വായിക്കട്ടെ. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടിവിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. അടിയന്തരമായി ചില വ്യക്തികൾ കൂടം കൊണ്ടടിച്ച് ഒരു ദൈവത്തെ ഉണ്ടാക്കി, അതായത് താൽക്കാലികമായ ഒരു വിഗ്രഹം. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നത് 8-ാം വാക്യം, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ. ഇപ്പോൾ ദൈവം ഇസ്രായേലിലേക്ക് തിരിഞ്ഞ് അവരുടെ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവം പറയുന്നത് കൂടം കൊണ്ടടിച്ച് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിന് പകരം എന്തുകൊണ്ട് എങ്കിലേക്ക് തിരിയുന്നില്ല എന്ന്. നാം പാപികളാണെന്ന് അവനറിയാമല്ലോ. അവനിപ്പോഴും അവരെ യാക്കോബേ എന്നാണ് വിളിക്കുന്നത്. യാക്കോബ് വളഞ്ഞവനായിരുന്നു. ദൈവമാണ് അവനെ ദൈവത്തോടു കൂടെയുള്ള ഒരു പ്രഭുവാക്കിയത്. യാക്കോബിന്റെ മക്കൾക്കും അത് തന്നെ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് വിളിച്ചത്. തന്നോടുള്ള ഒരു ശരിയായ ബന്ധത്തിൽ ഈ ജനങ്ങളെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 9-ാം 10-ാം വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര ആശ്വാസകരമായ വാക്യമില്ലേ! ഇത്ര നല്ല വാഗ്ദത്തം അറിഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ദൈവത്തെ മറന്ന് ജീവിക്കും? എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾക്ക് ഈ വാക്യം ഒരു ശരിയായ തൂണും ശക്തിയും ആശ്വാസത്തിനുള്ള ഉപാധിയും ആയിരുന്നിട്ടുണ്ട്. ഈ ജനം ദൈവത്തെ മറന്ന് മാറിപ്പോയപ്പോഴും ദൈവം അവരെ കൈവിടാതെ നിരസിച്ചു കളയാതെ ചേർത്തുകൊണ്ടു. ദൈവം അരുളി ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നത്രേ. നാം ഭയപ്പെടാതിരിക്കുവാനുള്ള പല കാരണങ്ങൾ പ്രവാചകർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം കൂടെ ഇരിക്കും എന്നതാണ് അതിൽ പ്രധാനം. അവിടുന്ന് നമ്മുടെ ദൈവമാക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും താങ്ങുകയും ചെയ്യും. എത്ര അത്ഭുതകരമായ വാഗ്ദത്തമില്ലേ! മുൻപോട്ട് പോകുമ്പോൾ പ്രവാചകൻ പറയുന്നത്, അവർ ദൈവത്തെ എതിർത്തെന്നാൽ അതിനോളം ഭോഷത്വം വേറെ ഒന്നുമില്ല എന്നത്ര. കാരണം ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ട ഒരു ദിവസത്തേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. തന്നിൽ ആശ്രയിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയോടുകൂടി ആഹ്വാനം നാം ഇവിടെ കാണുന്നു. എത്ര വലിയ ആശ്വാസമാണിത്! നമ്മെ ശക്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവനോട് ചേർന്ന് നടക്കുന്ന നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ചേർന്ന് നടക്കുവാനും അവനെ അറിയുവാനും അവനോട് കൂട്ടായ്മ ആചരിപ്പാനും നമ്മെ സഹായിക്കേണ്ടതിന് അവൻ ആഗ്രഹിക്കുന്നു. ശേ, ഇന്ന് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെടുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് ഓർക്കൂ. ചില ആളുകൾക്ക് സഭാപ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നതായ സ്വഭാവമുണ്ട്. ഇത്ര വലിയ അനുഗ്രഹങ്ങളെ കൈവിട്ടുകൊണ്ടാണ് അനേകരും ആശ്രയിക്കുവാൻ ഒരിടം ഇല്ല എന്ന് ചിന്തിച്ചു വലയുന്നത്. ജീവിതം ആസ്വദിക്കുന്നതിനു പകരം ഇവിടെ തന്നെ ഒരു നരകമുണ്ടാക്കി ജീവിതം നശിപ്പിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. സകല ആശ്രയസ്ഥാനങ്ങളും മാറിയാൽ പോലും മാറാത്തവനാകുന്നു നമ്മുടെ കർത്താവ്. അവനാണ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത്. നാം അവൻ്റെ കൈക്ക് പിടിക്കുകയായിരുന്നെങ്കിൽ കാൽ വഴുതുമ്പോൾ കൈവിട്ടുപോയേനേയും. എന്നാൽ ഇത് നമ്മുടെ കാൽ വഴുതിയാലും അവിടുന്ന് കൈവിടില്ല. അവൻ തൂക്കിയെടുത്തുകൊള്ളും. അവൻ ശക്തനാണ്. അവൻ്റെ കരങ്ങൾ ശക്തമാണ്. ആ കരങ്ങൾ നമ്മെ പിടിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവത്തെ നിന്ദിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ താങ്കളെ കൈവിടില്ല. കാരണം അവിടുന്ന് പിതാവാണ്, നമ്മുടെ സ്നേഹവാനായ ദൈവം. 14 വാക്യത്തിൽ നാം വായിക്കുന്നു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും താങ്കൾ ആരോ ആകുന്നു എന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, താങ്കൾ ഒരു പുഴു മാത്രമാണ്. ഒന്നുമല്ലാത്തതുപോലെ നമ്മൾ ആരെ എങ്കിലും പ്രധാനപ്പെട്ടതാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. മനുഷ്യനെ ആരെങ്കിലും ആക്കുവാൻ ദൈവത്താൽ മാത്രമേ കഴിയൂ. താൻ ആരോ ആകുന്നു എന്നുള്ള ഭാവത്തിൽ ഈ ചെറിയ മനുഷ്യൻ ജീവിതമാകുന്ന നാടകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഭിനയിക്കുന്നു. ഇവിടെയാണ് ഈ മനുഷ്യൻ പോകുന്നത്. അവൻ ചെയ്യുന്നതിൽ നിന്നും അവന് വാസ്തവത്തിൽ കിട്ടുന്നത് എന്താണ്? ചില ആളുകൾ ഇതിൻ്റെ എല്ലാം നിഷ്പ്രയോജനത്തെ കാണുകയും തങ്ങളുടെ സ്വന്തം ജീവിതത്തെ കൈകളിൽ എടുക്കുകയും ചെയ്യുന്നു. വേറെ എവിടെ അവർക്ക് പോകുവാൻ സാധിക്കുമെന്ന് അവർക്കറിയില്ല. മനുഷ്യന് തിരിയുവാൻ കഴിയുന്ന ഒരേ ഒരിടം ദൈവത്തിങ്കിലേക്ക് മാത്രമാണ്. ഓ, മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ അവസരങ്ങളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ, അവിടുത്തെ രക്ഷ, അവൻ്റെ നന്മ, അവിടുത്തെ കൃപ, ഇതെല്ലാം താങ്കളുടേതാകുവാൻ അവങ്കിലേക്ക് തിരികെ മാത്രമാണ് ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ മനഃപൂർവ്വമായി അവങ്കിലേക്ക് തിരികെ. തുടർന്ന് അവൻ സഹസ്രാബ്ദത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ അവിടെ കാണും. ഇപ്പോൾ നമുക്ക് ലഭ്യമായുള്ള ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിത്യതയിൽ ലഭിക്കുന്നവയെക്കുറിച്ചും നിങ്ങളോടും എന്നോടും സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ കൈവിടുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അവിടുന്ന് തങ്ങൾ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനി നമുക്ക് 41:21 വരാം. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. ഇത് വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ആരാണ് വിഗ്രഹാരാധി? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ഒരു വിഗ്രഹാരാധി ആകുവാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? താങ്കളുടെ ആത്മാവിനും ദൈവത്തിനും മധ്യേ താങ്കൾ ഇടുന്നതെല്ലാം വിഗ്രഹമാകുന്നു. അത് എന്തു തന്നെ ആയിരുന്നാലും വിഗ്രഹമാകുന്നു. താങ്കളുടെ സമയമാകാം, താങ്കളുടെ ശക്തി, താങ്കൾക്ക് നൽകുന്നതെന്തും, അതെ, അത് താങ്കളുടെ മതം ആകാവുന്നതാണ്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ സ്ഥാനം എടുക്കുവാൻ താങ്കൾ അനുവദിക്കുന്നതെല്ലാം താങ്കളുടെ വിഗ്രഹമാകും. അത് ചില സ്വഭാവങ്ങളാകാം, ചില പ്രത്യേക വ്യക്തികളോടുള്ള താല്പര്യമാകാം, പണമാകാം, പദവിയാകാം, അധികാരഭ്രമമാകാം, സുഖിക്കുവാനുള്ള അമിത വാഞ്ചയാകാം. അങ്ങനെ അങ്ങനെ താങ്കൾക്കറിയാം, താങ്കൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. അതേസമയം തന്നെ ഏതെങ്കിലും രൂപത്തെ ഉണ്ടാക്കി അതിനെ ദൈവമായി ആരാധിക്കുന്നതും വിഗ്രഹമാകും. വിഗ്രഹങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുമോ? പരിണാമ സിദ്ധാന്തം നൽകുന്ന വിശദീകരണത്തിൽ താങ്കൾ ഇന്ന് സന്തുഷ്ടനാണോ? വളരെയേറെ വിശദീകരണങ്ങൾ ഉണ്ട്, എന്നാൽ ദൈവം പറയുന്നത് അവയെ എല്ലാം കൊണ്ടുവരുവീൻ എന്നത്രേ. 22 സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ, അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. മനുഷ്യന് തൻ്റെ ഉൽപ്പത്തിയോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയോ അറിയില്ല. അവൻ അറിയില്ല എന്നതാണ് ലളിതമായ മറുപടി. അവൻ ഏത് സിദ്ധാന്തമാണ് അനുഗമിക്കുന്നതെങ്കിലും ശരി, അവൻ അറിയില്ല എന്നേ എനിക്ക് പറയുവാനുള്ളൂ. അടുത്ത 50 പരിണാമ സിദ്ധാന്തക്കാർ തടിതപ്പുവാൻ ശ്രമിക്കുന്നത് കാണുമെന്ന് ഞാൻ പ്രവചിക്കുകയാണ്. കാരണം പരിണാമ സിദ്ധാന്തം തകർന്നടിഞ്ഞു കിടക്കുന്ന അനേകം സിദ്ധാന്തങ്ങളുടെ പെരുവഴിയിലെ ഒരു സിദ്ധാന്തം മാത്രമാകും. അവയുടെ ആരംഭത്തിൽ ശാസ്ത്രീയമെന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അനേകം സിദ്ധാന്തങ്ങൾ ഇന്ന് പൊട്ടിത്തകർന്നിരിക്കുന്നതായി കാണാവുന്നതാണ്. അതുപോലെ പരിണാമ സിദ്ധാന്തവും പൊട്ടുന്നതാണ്. അന്നേരം പിന്നെ മനുഷ്യർ മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് തിരിയും. തന്റെ ഉൽപ്പത്തിയോ ഭാവിയോ മനുഷ്യനറിയില്ല. മനുഷ്യനൊരു അജ്ഞനായ ജീവിയാണ്. തങ്ങൾ ഏതാണ്ടാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന് ഇത് ദഹിക്കില്ല എന്നെനിക്കറിയാം. താങ്കൾക്ക് എത്ര കുറച്ച് അറിവ് മാത്രമാണ് ഉള്ളത് എന്ന് എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ ആളാണെന്നൊക്കെ ചിന്തിച്ചുകൊള്ളൂ. എന്നാൽ ആത്മാർത്ഥമായി സ്വയം ഒന്ന് വിലയിരുത്തുന്നവർ തങ്ങളുടെ അറിവില്ലായ്മ സമ്മതിക്കാതിരിക്കില്ല. ഈ ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്കാണ് ഒരുപാട് അറിയാമെന്ന ചിന്ത. വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കെ, ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചിരിക്കെ, വളരെ കുറച്ച് മാത്രം അറിയൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ എത്രയോ ഉന്നതന്മാരാണ്. തന്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ താൻ എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചോ ഉള്ള അറിവ് യാതൊരു വിഗ്രഹത്തിനും അവന് കൊടുക്കുവാൻ കഴിയില്ല. ആയതിനാൽ അതിനുള്ള മറുപടി കൊടുക്കുവാൻ കഴിയുന്നവെങ്കിലേക്ക് തിരിയുന്നതാണ് എപ്പോഴും നല്ലത്. അവിടുന്ന് സകലത്തിൻ്റെയും ഉത്തരം നൽകും എന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ സകലവും അറിയാവുന്നവനെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുവാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്, ഗ്രഹിക്കാനും കഴിയില്ല. എന്നാൽ സകലവും അറിയാവുന്ന ഒരുവനെ എനിക്കറിയാം. എനിക്കറിയേണ്ട എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവം എന്നോടത് പറയും. ഇനിയും അടുത്ത വാക്യം 24. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു. നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ. മനുഷ്യനെ തൻ്റെ ഭൂതകാലം വിശദീകരിക്കുവാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെ അവൻ്റെ ഭാവിയും അവൻ അറിയുവാൻ കഴിയില്ല. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം പാഴ്വേലയാകുന്നു. അത് ശൂന്യം. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി ക്രിസ്തുവിങ്കൽ മാത്രമാണ്. ഇനി ഞാൻ 29 പോവുകയാണ്. അവരെല്ലാവരും വ്യാജമാകുന്നു, അവരുടെ പ്രവൃത്തികൾ നാസ്തി അത്രേ, അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. ശൂന്യം, ചിന്താക്കുഴപ്പം. ദൈവത്തെ കൂടാതെയുള്ളതോ ദൈവത്തിനെതിരായുള്ളതോ ആയ ഏതൊരു സിദ്ധാന്തത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ഫലമാകുന്നു ശൂന്യത, ചിന്താക്കുഴപ്പം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി അതിനില്ല. ഈ മനുഷ്യനിർമ്മിതങ്ങളായ സമ്പ്രദായങ്ങൾക്ക് മനുഷ്യ ഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. മഹാസന്തോഷം നൽകുന്നവനിൽ മാത്രമാണ് അതിനുള്ള ഉത്തരം എന്ന് മറക്കരുത്. ഇനി നമുക്ക് 42-ാം അധ്യായം കൂടി ഒന്ന് നോക്കാം. യഹോവയുടെ ദാസൻ എന്ന് ഇവിടെ യേശുക്രിസ്തുവിനെയും ഇസ്രായേൽ ജനത്തെയും വിളിച്ചിരിക്കുന്നു. വിഗ്രഹാരാധനയ്ക്കെതിരായും യേശയ്യാവ് 42-ാം അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജാതിയെ യഹോവയുടെ ദാസൻ എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെയും യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ യഹോവയുടെ ദാസൻ എന്ന് വിളിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് മർക്കോസ് 10:45 നാം വായിക്കുന്നു. യഹോവയുടെ ദാസനായി യേശു ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് വന്നത്. യേശു ഇന്നും അനേകരെ നാശത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17-21 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രവചനം ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. 42-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. 3-ാം വാക്യം യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോഴത്തെ അവന്റെ ജീവിതം, ശുശ്രൂഷ എന്നിവയെ വെളിപ്പെടുത്തുന്നു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. യേശുക്രിസ്തു പാപത്തിനെതിരായി പോരാടുവാൻ ഒരു സംഘടന ഉണ്ടാക്കിയില്ല. പാപം അതിൻ്റെ തന്നെ ശിക്ഷാവിധി നടത്തട്ടെ എന്നാണ് യേശു ചിന്തിച്ചത്. പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. പാപത്തിൽ തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവസാനം അത് തീജ്വാലയായി വ്യാപിക്കുന്നത് കാണും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എല്ലായ്പ്പോഴും പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. അതിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയുകയില്ല. മാറ്റപ്പെടാത്ത ദൈവിക നിയമമാണിത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തോടാണ് ഇന്ന് അനേകർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വ്യക്തിയെ അറിയാം. അയാൾ ഒരു വിഷപ്പാമ്പിനെ താലോലിച്ചു വളർത്തിക്കൊണ്ടുവന്നു. വളരെ ലാളിച്ചാണ് അതിനെ വളർത്തിയത്. എന്നാൽ ഒരു ദിവസം അത് വിഷപ്പല്ലുകൊണ്ട് കൊത്തി മുറിവേൽപ്പിച്ചു. അയാൾ മരിച്ചു. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് 42:6-7. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. കർത്താവായ യേശുക്രിസ്തു 1-ാമത് ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിശയം ക്രിസ്തു പ്രവർത്തിച്ചു. അവൻ ലോകത്തിന്റെ വെളിച്ചമായി വന്നു. വൃദ്ധനായ ശിമയോൻ പ്രവചിച്ചത് ഇപ്രകാരമാണ്: ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ ഈ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. Luke 2:30-31 വാക്യങ്ങൾ. യേശു ലോകത്തിന്റെ വെളിച്ചമായി വന്നു. യേശു തന്നെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. വീണ്ടും ഇവിടെ യെശയ്യാവ് വിഗ്രഹാരാധനയ്ക്കെതിരായി പറയുന്നു. ദൈവം തന്റെ മഹത്വം ആരുമായും പങ്കുവയ്ക്കില്ല. ദൈവം മഹത്വത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. അതുകൊണ്ട് നാം അവനെ മാത്രം ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. തുടർന്ന് യെശയ്യാവ് വിഗ്രഹാരാധനയുടെ കാഠിന്യതയും അതിന്റെ ഫലം ആയി ഉണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെ എല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെയും ദ്വീപുകളാക്കും, പൊയ്കകളെ വറ്റിച്ചു കളയുമെന്ന് 42:15 നാം വായിക്കുന്നു. ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് മറ്റുള്ളവയിലേക്ക് പോകുന്നത് അപകടകരമായ കാര്യമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൗതിക ഭൂമി അവന്റെ ന്യായവിധിക്കിരയായിത്തീരും. തുടർന്ന് 16-ാം വാക്യത്തിൽ ദൈവം തനിക്കുള്ളവരെ നടത്തുന്ന വിധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനും നിങ്ങളും ഭാവിയെക്കുറിച്ച് അന്ധരാണ്, അറിവില്ലാത്തവരാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ നയിക്കും. വിഗ്രഹാരാധികളായവർക്ക്, അതെ, സത്യദൈവത്തെ ത്യജിച്ചു കളയുന്നവർക്ക് ശിക്ഷാവിധി വരുവാൻ പോകുന്നു എന്ന് നാം ഇവിടെ കാണും. 19 ഉള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജാതിയെയാണ് യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. 19-ാം വാക്യം: എന്റെ ദാസനല്ലാതെ കുരുടൻ ആർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടൻ ആർ? തന്റെ സ്വന്തം ജനമായ ഇസ്രായേലാണ് കുരുടനായ ദാസൻ എന്ന് ഇവിടെ ദൈവം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജാതി മോഷ്ടിച്ചും കവർന്നും പോയ ഒരു ജനമാകുന്നു. അവർ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വിഗ്രഹങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവർക്കപ്രകാരം സംഭവിച്ചത്. ഈ ജനം ഇസ്രായേൽ ജാതിയാണെന്ന് 24-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു, എന്നാൽ വീണ്ടും കൂട്ടിച്ചേർക്കും. ഇസ്രായേൽ ജനത്തിന്റെ കുറ്റം എന്തായിരുന്നു? ദൈവം ചെയ്ത അതിശയങ്ങളും അത്ഭുതങ്ങളും വിടുതലും കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവകൽപ്പനകളെ ലംഘിച്ചു. അവർ സത്യദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു, അവനോട് പാപം ചെയ്തു. ദൈവത്തെ ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. അവന്റെ വഴികളിൽ നടക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. ദൈവം അവരെ പല വിധത്തിൽ ശിക്ഷിച്ചിട്ടും അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നാണ് 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല. അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. ദൈവത്തോട് മറുതലിക്കുന്നവരോട് ദൈവം പല വിധത്തിൽ ഇടപെടും. വിവിധ മുഖാന്തരങ്ങളിൽ കൂടി ദൈവം അവരോട് സംസാരിക്കും. ചിലർ ദൈവകോപം മനസ്സിലാക്കി തെറ്റായ വഴി വിട്ടുമാറും. എന്നാൽ അനേകം ആളുകൾക്കും ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പുകളോ ശിക്ഷയോ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ പഴയ വഴികളിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ആപത്തിലേക്ക് ചാടിപ്പോകുന്ന ഈ ജനം ജീവനുള്ള സത്യദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇസ്രായേൽ ജനം കവർച്ചയും കൊള്ളയുമായി പോയി എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിടുവിക്കുവാനും കരുതുവാനും പരിപാലിക്കുവാനും കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരികയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് പാപമാണ്. കുറ്റങ്ങളെയും പാപങ്ങളെയും മനസ്സിലാക്കി അനുതപിച്ച് ദൈവവഴിയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് ദൈവവഴിയിലാണോ ജീവിക്കുന്നത്? ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലാണോ താങ്കൾ താങ്കളുടെ ജീവിതത്തെ നയിക്കുന്നത്? താങ്കളുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ? ഇസ്രായേൽ ജനം ചെകിടരും കുരുടരുമായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുന്നതിനോ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനോ അവർ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരെ വിടുവിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിച്ചമായി വന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുമെന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കുരുടന്മാരായ ദാസന്മാർ എന്നും ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുവാൻ വന്ന കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ വന്ന ദൈവപുത്രനായ യേശുവിനെ യഹോവയുടെ ദാസൻ എന്നുമാണ് ഈ അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നത്. യേശു ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്നവനല്ല, പുകയുന്ന തിരി കെടുത്തി കളയുന്നവനല്ല. അവൻ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അന്ധകാരപൂർണമായ ഈ ലോകത്തിൽ അന്ധവിശ്വാസത്തിന്റെയും പാപത്തിന്റെയും ഇരുട്ടിൽ തപ്പിത്തടന്ന് നടക്കുന്ന മനുഷ്യന് യേശു വെളിച്ചമാണ്. അവനിൽ നടക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിലാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വെളിച്ചത്തിലായി തീരുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ?